You're with SBS Radio. Find more great stories in your language at sbs.com.au.
കേരളത്തിൽ വീണ്ടും നിപ ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് അതേക്കുറിച്ച് ആശങ്കകളുണ്ട്. ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുമ്പോഴും സ്വാഭാവികമായും നാട്ടിലുള്ള ബന്ധുക്കളെ ഓർത്ത് ആശങ്കയിലാണ് പ്രവാസി മലയാളികളിൽ പലരും. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മിക്കവാറും എല്ലാ വിവരങ്ങളും നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാറുമുണ്ട്. എന്നാൽ ഇത്തരം വിവരങ്ങളിൽ ഏതെല്ലാം വിശ്വസിക്കാം, തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആരോഗ്യമേഖലയിലെ വ്യാജ വാർത്തകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഇൻഫോ ക്ലിനിക് എന്ന സോഷ്യൽ മീഡിയ പേജിന്റെ സ്ഥാപകരിലൊരാളായ ഡോക്ടർ ജിനേഷ് പി എസ് ആണ് ഇന്ന് എസ് ബി എസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ മെൽബണിലാണ് ഡോക്ടർ ജിനേഷ് ഉള്ളത്. നമസ്കാരം ഡോക്ടർ ജിനേഷ് പി എസ്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം
ഡോക്ടർ ജിനേഷ്. കഴിഞ്ഞ വർഷം നിപ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അന്ന് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും മറ്റുമെല്ലാം വളരെ സജീവമായി ഇടപെട്ട ഒരു വ്യക്തിയായിരുന്നു താങ്കൾ. ഇത്തവണ മാറിയിരുന്നു, മെൽബണിലിരുന്നാണ് കേരളത്തിൽ ഒരു സാഹചര്യം കാണുന്നത്. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓസ്ട്രേലിയൻ മലയാളികളിൽ പലർക്കും നാട്ടിലെ ബന്ധുക്കളെ ഓർത്ത ആശങ്കയുണ്ടാകും. സ്വാഭാവികമായും സതുദ്ദേശത്തോടുകൂടി തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിലും മറ്റും വരുന്ന വിവരങ്ങൾ ഷെയർ ചെയ്യുന്നുമുണ്ടാകും. കഴിഞ്ഞ തവണ ഇതൊരു വലിയ വിഷയമായിരുന്നല്ലോ, വ്യാജ വിവരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇത്തവണ എത്രത്തോളം രൂക്ഷമാണ് ആ ഒരു പ്രശ്നം?
കഴിഞ്ഞ തവണ ഉണ്ടായ വ്യാജ വിവരങ്ങളെ ഒന്ന് കമ്പയർ ചെയ്താല്, വിലയിരുത്തി നോക്കിയാല്, അത് വവ്വാലുകൾ കഴിച്ച ഫലങ്ങൾ ആഹരിച്ചാൽ അസുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അത് തെളിയിക്കാൻ വേണ്ടി വവ്വാലുകൾ ചപ്പിയ ഫലം കഴിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. അതുപോലെ നിപ്പ എന്ന രോഗബാധ ഇല്ലെന്നും അത് ഒരു ഗൂഢാലോചനയാണ് എന്നും പറയുന്നവർ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ താരതമ്യേന കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ സ്വീകാര്യത ഇത്തവണ അവർക്ക് കിട്ടുന്നില്ല. കാരണം കഴിഞ്ഞ തവണ നമ്മൾ ഒരു വലിയ വിപത്തിനെ സമൂഹം എന്ന നിലയിൽ നല്ല ഒരു ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച ആരോഗ്യ നേട്ടങ്ങൾ കൊണ്ട് നമ്മൾ നേരിട്ടു. അതുകൊണ്ടായിരിക്കാം താരതമ്യേന അത്രയും വ്യാജ സന്ദേശങ്ങൾ ഇപ്പോൾ കുറവാണ്. എങ്കിലും ചില തെറ്റായ സന്ദേശങ്ങൾ ഇപ്പോഴും പടർന്നു പിടിക്കുന്നുണ്ട്. ഉദാഹരണമായി കോഴികളിൽ നിന്നും നിപ്പ സ്ഥിരീകരിച്ചു, അതുകൊണ്ട് കോഴി ആരും വാങ്ങി കഴിക്കരുത് എന്നുള്ള സന്ദേശം ഇപ്പോ ഈ കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടയിൽ തന്നെ വന്നിട്ടുണ്ട്. തികച്ചും തെറ്റിദ്ധാരണാജനകമാണ്. കാരണം ഇതുവരെ ലോകത്തിൽ ഒരിടത്തും ഒരു പക്ഷിയിൽ നിന്ന് പോലും നിപ്പ വൈറസിനെ ഐസൊലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വവ്വാലുകൾ സസ്തനികളാണ്, അറിയാമല്ലോ. വവ്വാലുകളിൽ നിന്നും ചില മൃഗങ്ങളിൽ നിന്നും, പന്നികളാണ് ഏറ്റവും കൂടുതൽ, മാത്രമേ ഈ വൈറസിനെ വേർതിരിച്ചിരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ കഴിഞ്ഞ തവണ ഈ പല വൃക്ഷങ്ങൾ, അതുപോലെ എന്താ പഴ മാമ്പഴം അതുപോലുള്ള പഴങ്ങളുടെ ബിസിനസിനെ വളരെയധികം ബാധിച്ചിരുന്നു. ഇത്തങ്ങനെ അങ്ങനെ ഉണ്ടായതായിട്ട് വ്യാപകമായിട്ട് കേട്ടിട്ടില്ല, എങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ഒരു പ്രധാന സംഭവം, നമ്മൾ ഹാൻഡ് വാഷിംഗ്, വ്യക്തിപരമായ ശുചിത്വത്തിന് വലിയൊരു പങ്കുണ്ട് ഇതിൽ. കാരണം ഈ അസുഖം നേരിട്ടാണ് പകരുന്നത്. അസുഖമുള്ള വ്യക്തിയിൽ നിന്നും വേറൊരു വ്യക്തിയിലേക്ക് ക്ലോസ് കോൺടാക്ട് വഴി ഈ അസുഖമുള്ള ആളുടെ ശരീരത്തിലെ സ്രവം നമ്മുടെ ശരീരത്തിലെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അസുഖം പകരിക്കുകയുള്ളൂ. വേറൊരു വഴിയിൽ കൂടി നമുക്ക് അസുഖം പകരിക്കില്ല. അതുകൊണ്ട് ഒരു മീറ്റർ അകലത്തിൽ നിൽക്കണമെന്നും രോഗിയെ പരിചരിക്കുന്നവർ കൃത്യമായ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങൾ സ്വീകരിക്കണമെന്നും വ്യക്തിപരമായ ശുചിത്വം, അതായത് കൈ കഴുകുക, ആശുപത്രി സന്ദർശനങ്ങൾ പരമാവധി കുറയ്ക്കുക, രോഗിയുടെ അടുത്ത് പോകുന്നവരൊക്കെ സോപ്പ് തേച്ച് കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈവൻ നിപ്പ ബാധിച്ച ഒരാളുടെ മൃതശരീരമായിട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഹാൻഡ് വാഷുകൾ ഉപയോഗിക്കുക, അങ്ങനെ വ്യക്തി ശുചിത്വത്തിനും വളരെ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത്തവണ വന്നൊരു സന്ദേശം രസകരമാണ്. ആൽക്കഹോൾ ഉപയോഗിച്ചാൽ നിപ്പ വൈറസ് പകരില്ല, അതുകൊണ്ട് കൂടുതൽ ആൽക്കഹോൾ ഉപയോഗിക്കൂ എന്നൊരു സന്ദേശം.
ഒരുപക്ഷെ ട്രോളായി തുടങ്ങിയതാണെന്ന് തോന്നുന്നു.
അത് പറയാൻ പറ്റില്ല, അങ്ങനെയാണോ വലിയ ഒന്ന്. മദ്യപിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണല്ലോ നമ്മൾ, അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള സന്ദേശങ്ങള് ഗുണപരമല്ല എന്നാണ് പൊതുവെ നമുക്ക് പറയാനുള്ളത്. കാരണം ഒരു ജനതയുടെ ആരോഗ്യം അവരുടെ ശാസ്ത്രീയ അവബോധത്തെയും കൂടെ ആശ്രയിച്ചിരിക്കുന്നു. എപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ശാസ്ത്രീയ ചികിത്സയ്ക്ക് പോകുന്നവര് അവരെപ്പോഴും ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സന്ദേശത്തിന്റെ പുറകെ പോയിട്ടാണ് പോകുന്നത്. നമ്മൾ അറിയാതെ തന്നെ പല സന്ദേശങ്ങൾ ചിലപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അറിയുമ്പോൾ വളരെ വൈകിപ്പോവും. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യാജ സന്ദേശങ്ങളോട് തുടക്കത്തിലെ തന്നെ നോ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നതാണ്.
ഇത്തരം വ്യാജ സന്ദേശങ്ങളാണെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങളെയൊക്കെ എങ്ങനെയായിരിക്കും അത് ബാധിക്കുന്നത്?
ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പം നിപ്പയെക്കാട്ടിൽ എനിക്ക് പറയാൻ എളുപ്പവും ആൾക്കാർക്ക് മനസ്സിലാകാൻ എളുപ്പവും അതായിരിക്കും. പ്രളയം ഉണ്ടായ സംഭവം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അന്ന് എലിപ്പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോകത്ത് എവിടെയൊക്കെ പ്രളയം ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ലെപ്റ്റോസ്പൈറോസിനുള്ള സാധ്യത കൂടുതലാണ്, ലെപ്റ്റോസ്പൈറോസ് കൊണ്ടുള്ള ഡെത്തും കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം കൊടുത്തു, അതുപോലെ തന്നെ പ്രൊഫൈലാക്സിസ് ആയിട്ട് ഡോക്സിസൈക്ലിൻ ഗുളികകൾ നൽകി. പക്ഷെ ആ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിച്ചാൽ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാകും എന്നും പറഞ്ഞ് പ്രചരണം നടക്കുകയും ഗുളിക കഴിക്കാതിരിക്കുകയും ചെയ്ത ആൾക്കാരെ അറിയാം. ഞാൻ ജോലി ചെയ്തത് ഇടയാഴം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലായിരുന്നു. അവിടെ ഞാനിത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഗുളിക വീട്ടിലെടുത്ത് വെച്ചു എന്നാണ് അവർ പറയുന്നത്. അവർ കഴിക്കുന്നില്ല. അപ്പൊ ഇതുപോലുള്ള സന്ദേശങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരു സർക്കാരിന്റെ പ്രോട്ടോകോൾ തയ്യാറാക്കുന്നു. അത് സർക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പം രാഷ്ട്രീയമല്ല അവിടെ സംഭവിക്കുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ വ്യക്തികൾ ഇതിന് തയ്യാറാക്കുന്നതല്ല. ഏറ്റവും അറിവുള്ള അന്തർദേശീയ തരത്തിലുള്ള പഠനങ്ങളുടെ അതിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കുന്നത്. ആ പ്രോട്ടോകോൾ അനുസരിക്കരുത് എന്നൊരു വ്യാജ സന്ദേശം വരുമ്പോൾ, അത് അസുഖം നിപ്പയായിക്കോട്ടെ അല്ലെങ്കിൽ പ്രളയം പോലൊരു കെടുതി ആയിക്കോട്ടെ, എന്തായാൽ തന്നെ അത് സമൂഹത്തിന്റെ ആരോഗ്യത്തിന് വളരെ ദോഷകരമാണ്. അത് നമ്മളതിന് എതിരെ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വളരെ ക്ലോസ്ഡ് ഗ്രൂപ്പിലായി വാട്സാപ്പ് ഈ സന്ദേശങ്ങൾ പോകുന്നു. അപ്പം അത് ശരിയല്ല എന്ന് പറയുന്ന, ഇപ്പൊ ശരിയായ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സന്ദേശം അവിടെ കെട്ടണമെന്ന് പോലും ഇല്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം.
ഇത് ഇപ്പം പലപ്പോഴും സാധാരണക്കാർ സതുദ്ദേശത്തോടുകൂടിയായിരിക്കും ഇത് പ്രചരിപ്പിക്കുന്നത്. കാരണം എനിക്കൊരു വിവരം കിട്ടി, എൻ്റെ കൂടെയുള്ളവരും ആ വിവരം അറിഞ്ഞോട്ടെ എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഈ ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ ചില ആൾക്കാരുടെ കാര്യം പറയുകയുണ്ടായി, അവർ അവരുടേതായിട്ടുള്ള ബിസിനസ് വളർത്താനായിരിക്കും. അല്ലാത്ത ആൾക്കാരും മറ്റ് നിരവധി ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഇപ്പം മാങ്ങയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ കോഴിയുടെ കാര്യത്തിലായാലും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നവരുടെ ലക്ഷ്യം എന്തായിരിക്കും?
അത് ഈ ലോകചരിത്രത്തിൽ തന്നെ ഇതുപോലെ ധാരാളം സന്ദേശങ്ങൾ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അനുശോചനം അറിയിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെ ഞാൻ മരിച്ചിട്ടില്ല, ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ്. ഈ വർഷവും സംഭവിച്ചു, നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചു. അപ്പം ചില അബദ്ധം പറ്റുന്നതാവാം. പക്ഷേ ഇപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആൾക്കഹോൾ പോലുള്ള ചിലപ്പോൾ തമാശയാവാം, ട്രോളാവാം ചിലപ്പോൾ. പക്ഷേ ഗുളിക കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് തികച്ചും ക്രൂരമായിട്ടുള്ള വിനോദങ്ങളാണ്, അങ്ങനെ വിനോദമാണ്. രണ്ടാമത് ചിലപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കിട്ടുന്ന റീച്ച് ഭയങ്കരമായിരിക്കും. ഇപ്പൊ നമ്മളൊരു സാധാരണ കാര്യം, ആരോഗ്യവകുപ്പ് പറയുന്നൊരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ സമൂഹം പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് ഒരാൾ പറയുകയും അത് സാമാന്യ ബുദ്ധിയുടെ ലോജിക്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് അത് ഒരു വലിയ സംഭവമായിട്ട് തോന്നുകയും ചെയ്യുമ്പോൾ വളരെ വലിയ ലൈക്കുകള്, ഷെയറുകള്, അപ്രീസിയേഷൻ ചിലപ്പോൾ ആ വ്യക്തിപരമായ നേട്ടമായിരിക്കാം ചിലപ്പോൾ ഇവരെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നത്. വളരെ വലിയ ഞെട്ടിക്കുന്ന തലക്കെട്ടോടെ നിപ്പ ഭീതിയിൽ, നിപ്പ വന്നു, ഇത്ര പേർ മരിച്ചു, ഇത്ര പേർ മരിക്കും, അങ്ങനെയൊക്കെ ഒരു ഒരു ആൾക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിലൂടെ തലക്കെട്ടൊക്കെ കൊടുത്തൊരു ലേഖനം വരുമ്പോഴത്തേനും അവർ കിട്ടുന്നൊരു ശ്രദ്ധ ചിലപ്പോൾ അതാവാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല അസുഖങ്ങൾക്കും വ്യാജ ചികിത്സ കാണിക്കുന്ന മോണിറ്ററി, അവരുടെ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി അവർ നുണ പറയുന്നു. അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കൂടി ചേരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
ഇത്തരത്തിൽ ഒരു ഒരു വാട്സാപ്പിൽ നമുക്കൊരു വിവരം കിട്ടുകയാണെങ്കിൽ, ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കാണുകയാണെങ്കിൽ, അത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അത് സ്ഥിരീകരിക്കാൻ കഴിയും? കാരണം സാധാരണക്കാർക്ക് അതിനുള്ള മാർഗങ്ങൾ വളരെ കുറവാണല്ലോ.
നമ്മൾ ഇപ്പം നിപ്പ എന്നുള്ളത് മാറ്റി നിർത്തി പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും എളുപ്പം. നമുക്ക് തന്നെ സോഷ്യൽ മീഡിയ ഉത്തരവാദിത്തത്തോടെ നമുക്ക് സമീപിക്കാം. ഇങ്ങനെ കിട്ടുന്ന ഒരു സന്ദേശത്തിന്റെ നിജസ്ഥിതി നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ നമുക്ക് നോക്കാം. 99% ഇത്തരം നുണകൾ നേരത്തെ ഏതെങ്കിലും പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഇതൊരു നുണയാണ് എന്ന് പറഞ്ഞ് വാർത്ത വന്നിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് പറഞ്ഞാല് പാരസെറ്റമോൾ ഗുളികയിൽ മാച്ചിപ്പോ വൈറസ് ഉണ്ട് എന്നൊരു സന്ദേശം ഇന്ത്യയിലും പടർന്നു പിടിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴില്ല, ഒരു 2-3 വർഷം അത് കുറെ നാൾ ഓടിയിരുന്നു. അപ്പോ അത് ഓൾറെഡി തന്നെ പല രാജ്യങ്ങളിലും ഇതേ സന്ദേശം വരികയും അവിടെയൊക്കെ ഇത് നുണയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ, എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എന്നുള്ള ഹിന്ദു പത്രത്തിലാണെന്ന് തോന്നുന്നു ഇത് വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കിതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പക്ഷെ അത് നിപ്പ പോലുള്ള ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ എല്ലാവർക്കും തപ്പിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ എളുപ്പമുള്ളൊരു കാര്യം കൃത്യമായ ശാസ്ത്രീയമായ വിവരങ്ങൾ അറിയുന്ന ആൾക്കാരോട് അന്വേഷിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പൊ ഒരു ഡോക്ടർമാരോടോ അല്ലെ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരോടോ നേരിട്ട് അന്വേഷിക്കാം. പ്രായോഗികമായിട്ട് അതിന് പറ്റാത്തവര് സർക്കാർ ഇപ്പൊ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ 4 ഫോൺ നമ്പറുണ്ട്. ആ 4 ഫോൺ നമ്പറിൽ വിളിച്ചന്വേഷിക്കാവുന്നതാണ്. അതുപോലെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആ വാർത്തയെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ അന്വേഷിക്കുകയും ആ ഗ്രൂപ്പിൽ തന്നെ ആ വാർത്ത ശരിയാണെങ്കിൽ ശരിയാണെന്നും തെറ്റാണെങ്കിൽ അത് തെറ്റാണ്, ഇത് ഫോർവേഡ് ചെയ്യരുത് എന്ന് മറുപടി കൊടുക്കുകയും ചെയ്താൽ, ഉത്തരവാദിത്തത്തോടെ പെരുമാറുകയും ചെയ്താൽ നമുക്ക് കുറേയേറെ വ്യാപനം തടയാൻ സാധിക്കും.
തീർച്ചയായും വാർത്തകൾ ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ അത് തെറ്റാണെങ്കിൽ അക്കാര്യവും പറയാനുള്ള ഉത്തരവാദിത്തം ഓരോരുത്തരും ഏറ്റെടുക്കണം എന്നുള്ളതാണ്.
തീർച്ചയായും ഇത് ഓരോ വ്യക്തിയുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, ഓരോ വ്യക്തിയുടെയും കടമയാണ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്.
തീർച്ചയായും. നന്ദി ഡോക്ടർ ജിനേഷ് പി എസ് ഇത്രയും കാര്യങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി വിശദീകരിച്ചതിനെ.
Tell us what you think. Like us on Facebook or follow us on Twitter.